Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഉഭയസ്മിന്ദ്യവാപൃഥിവീ അന്തരേവ സമാഹിതേ ഉഭാവഗ്നിശ്ചവായിശ്ചാ സൂര്യാചന്ദ്രമസോ ഉഭോ വിദ്യുന്നക്ഷത്രാണി യച്ചാസ്തി ഹാസ്തി യച്ചനാസ്തി സർവന്തതസ്മിൻ സമാഹിതമിതി ചേദ്രുഹു അസ്മിൻ ചേദിദം ബ്രഹ്മപുരേ സർവം സമാഹിതം സർവാണി ജ ഭൂതാനി സർവേ ച കാമാ യദേതജ്ജരാവ അപ്നോതി പ്രധ്വംസതേവ കിം തത് അധിശിഷ്യതേ ഇതി. ഇവിടെ പറയുന്നത് എല്ലാം ഹൃദയാകാശത്തിലാണ്. ഈ ആകാശ സദൃശ്യമാണ് ഉള്ളിൽ ആകാശം. യാവാൻ വാ അയം ആകാശം, ഈ കാണുന്ന ആകാശം പോലെ ആണ് ഉള്ളിലാകാശം. അതിലാണ് ദ്വിലോകം, പൃഥ്വി, എല്ലാം അഗ്നി, വായു, സൂര്യൻ, ചന്ദ്രൻ, വിദ്യ, നക്ഷത്രങ്ങൾ എന്നിവിടെ എന്തെല്ലാം ഉണ്ടോ, ദേഹവതു അസ്ഥി വിദ്യുത് ആത്മീയ വിദ്യ, എന്താണോ ഇല്ലാത്തത്, തൻ്റേതല്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ നഷ്ടം ഭവിച്ച് അല്ലെങ്കിൽ ഉണ്ടായി നശിച്ചത്, എന്തെല്ലാം തൻ്റേതായിട്ടുണ്ടോ, എന്തെല്ലാം ഉണ്ടായിട്ട് നശിക്കുന്നു, ശൂന്യതയല്ല പറയുന്നു. സസ്യ ഹൃദ്യാകാശ സമാധാന അനുഭവത്തെ, സർവവും ഈ ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇവിടെ പറയുന്നതിൻ്റെ ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞു ഒരാകാശം, ഈ ആകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. അങ്ങനെയാണ് പൃഥ്വി, പൃഥ്വി തത്വം ആകാശത്തിലാണ്. അഗ്നി, വായു ഇതെല്ലാം ആകാശത്തിലാണ് കാണുന്നത്. സൂര്യൻ, ചന്ദ്രൻ, വിദ്യുത്, നക്ഷത്രങ്ങൾ എല്ലാം ആകാശത്ത്. എന്തെല്ലാം ഇവിടെ ഉണ്ടോ, തൻ്റേതായിട്ടുണ്ടോ, എന്തെല്ലാം തൻ്റേതായി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടോ, എല്ലാം ഈ ആകാശത്തിലെന്നാണ് സാധാരണ അനുഭവം. കാരണം ബാഹ്യമായി എല്ലാം കാണുന്നത് കൊണ്ടും അറിയുന്നു. പക്ഷെ ഇവിടെ പറയുന്നു ഇതെല്ലാം ഹൃദയാകാശത്തിലാണ്. ഈ ബാഹ്യമായ ആകാശത്തിന് സദൃശമായി, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാകാശം ഉള്ളിലുണ്ട്. വാസ്തവത്തിൽ പുറമെയുള്ള ആകാശത്തിലല്ല ഇത് നിൽക്കുന്നത്, ഇതെല്ലാം തൻ്റെ ഉള്ളിലിരിക്കുന്ന പുണ്ഡരീകത്തിൽ ഉള്ള ആകാശത്തിലാണ്. അതിനാണ് ഏതിസ്മിന്നു ഖൽവർ അക്ഷരേ ഗാർഗ്യ ആകാശ, ഈ ആകാശത്തിലാണ് സർവവും ബോധവും പ്രോതവുമായിരിക്കുന്നല്ല, ബാഹ്യമായ ആകാശത്തിലല്ല. എന്ന് ഉപാസിക്കുന്നു. തം ചേദേവ മുക്തമന്ദം ബ്രഹ്മ പുനരേവ അന്തേവാസിനോ അസ്മിൻ ചേത് യഥോക്തേ ചേത് ഇതി ബ്രഹ്മപുരി ബ്രഹ്മപുരോപലക്ഷിത ആകാശേ ഇത്യർത്ഥഃ. വീണ്ടും ഇവിടെ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ഉപാസനയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഗുരു പറയുമ്പോൾ വീണ്ടും അന്തേവാസികൾ ഇതിനെ കുറിച്ച് പറയുന്നു. ഇതം സർവസമാഹിതം സർവാണിജ ഭൂതാനി സർവേ കാമാഹ. അപ്പോ ശിഷ്യന്റെ അഭിപ്രായമാണ്, അങ്ങനെയാണെങ്കിൽ സർവം സമാഹിതം, എല്ലാം ഇതിൽ തന്നെയാണ് സമാഹിതമായിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ യഥാവാര നാഭു, എങ്ങനെയാണോ നാഭിയിൽ ആരക്കാലുകളെല്ലാം യോജിച്ചിരിക്കുന്നത്, അതുപോലെ സർവവും ഇതിൽ തന്നെയാണ്. യഥോക്തി ചെയ്തതി ബ്രഹ്മഗുരു ഉപലക്ഷിത അന്തരാകാശി സർവസമാഹിതം. സർവാണിച്ച ഭൂതാനി, സർവഭൂതങ്ങളും സർവപ്രാണികളും സർവേച്ച കാമാഹ, സർവകാമവും സർവഫലങ്ങളും. കാരണം ഇവിടെ ഉപാസന ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഉപാസകനൊരു ഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഈ എല്ലാ ഫലവും എല്ലാം ഇവിടെ അടുത്ത് പറയും. പിതൃക്കൾ, ശുശ്രൂക്കൾ, ഭ്രാതാക്കൾ, ഇങ്ങനെ പറയും. ഇത് സർവവും ഈ ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. കഥമാചാര്യന് അനുക്ത കാമഹന്തയവാസി ഭിരിച്ചത്. ഇവിടെ അന്ത്യവാസികളുടെ അഭിപ്രായമാണ്, കേട്ടത് മനസ്സിലാക്കിയ രീതി പറയുകയാണ്. ആചാര്യൻ പറയുന്നു ഇതാണ് ഉപാസന. ശിഷ്യനേറ്റ് പറയുന്ന എന്തിനു? ആചാര്യൻ പറഞ്ഞ് താൻ ധരിച്ചു എന്ന് ആചാര്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആചാര്യൻ കാമത്തിന്റെ കാര്യം പറഞ്ഞില്ല, ശിഷ്യന്മാരിവിടെ പറയുന്നു. അതെന്തുകൊണ്ട്? നേഷദോഷി ആചാര്യന കാമ, ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഉണ്ടായി നഷ്ടപ്പെടുന്നു അതെല്ലാം എന്ന് പറയുമ്പം ഇവിടെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിരിക്കുന്ന അവന്റെ ഇച്ഛയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നു. അവൻ പലതും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ എടുത്തു പറയുന്നു, നമ്മൾ എന്തൊക്കെയാണോ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൂടി തന്നെ ഇനി അടുത്ത് പറയും. എന്താണ് സ്വർഗം? യാഗം ചെയ്യുന്നു, സ്വർഗത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഉള്ളിൽ തന്നെയാണ്, എല്ലാ ദിവസവും സ്വർഗത്തെ പ്രാപിക്കുന്നുണ്ട് എന്നും മറ്റും ഇനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഉപാസനയ്ക്കും മറ്റും മുഖ്യമായിരിക്കുന്നത് അഭിജ സർവശബ്ദേന ഉത്തായവ കാമഹ. സർവം എന്ന് പറയുമ്പോൾ അതിന് മുഖ്യമായ സർവേച്ച കാമാഹ, അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. യഥാസ്മിതാദിയുടെ ശരീരം ബ്രഹ്മപുരാക്ഷി ജരാ വലി പരിതാദി ലക്ഷണോ വയോഹാനുർവാക്നോതി ശസ്ത്രാദിനാവ വൃക്ണം പ്രധ്വംസതേ വിത്രംസതേ വിനശ്യതി കിം തതോ അന്യത് അതിശിഷ്യതേ ഘടാശ്രിത ക്ഷീരധതി സ്നേഹാദിവത് ഘടനാശേ ഇവിടെ ബ്രഹ്മപുരം എന്ന് പറഞ്ഞു. ശരീരത്തിന് പ്രാധാന്യം കൊടുത്താണ് ആ ശരീരത്തിൽ ഹൃത്പുണ്ടരീകം, അവിടെ ആകാശം എന്നാ പറഞ്ഞു. ശരി, അതൊക്കെ ഈ ശരീരം ഉള്ളപ്പോ ഉപാസനയും എല്ലാം. ഈ ശരീരം പോയാലോ പിന്നെ ആരെന്തിനു ഉപാസിക്കും, എങ്ങനെ ഉപാസിക്കും? ശരീരവും ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ഹൃദയമൊന്നും അവിടെ ഇല്ലല്ലോ. ഏതാ യസ്മിൻകാല ശരീരം ബ്രഹ്മപുരാഖ്യം ബ്രഹ്മപുരം ശരീരം ജരാ വലി പരിതാദി ലക്ഷണ, ജരയും നരയും എല്ലാം വന്ന് വയോഹാന വാർദ്ധക്യം, അല്ലെങ്കിൽ ശസ്ത്രാദിനാവ വിക്രമാണെങ്കിൽ എന്തെങ്കിലും മുറിവോ ഒടിവോ ചതവോ കെട്ടോ കുത്തോ ഒക്കെ സംഭവിച്ച് ശരീരം നശിക്കുന്നു. വിശ്രംസതേ വിനശ്ചരിക്കും തതോ അന്യ അതിശിഷ്യത. പിന്നെ ഇവിടെ അവിടെ ബ്രഹ്മപുരം, ഇവിടെ ഹൃത്പുണ്ടരീകം, അവിടെ പിന്നെ ആകാശമില്ല. ഇതെല്ലാം ഉപാസനയെല്ലാം എങ്ങനെ നടക്കും? കഠാശ്രതശീലദതിസ്നേഹാധിപത്ഘടനാശി പാത്രത്തിലിരിക്കുന്ന പാലായാലും നെയ്യായാലും തൈരായാലും എന്തായാലും പാത്രം നശിച്ചാലും പോകുന്നു, പിന്നെ അത് ശേഷിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ബ്രഹ്മപുരമെങ്കിൽ ഇതിന്റെ നാശത്തിൽ സർവവും നശിക്കണമല്ലോ. ദേഹനാശി ദേഹാശ്രമിത്തരോത്തരം പൂർവപൂർവനാശം നശ്യതി. ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ബ്രഹ്മപുരമായ ദേശം നശിച്ചാൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയവും നശിക്കും. ഹൃദയം നശിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുന്ന അന്ധക്കണ്ണം പോയി. അന്ധക്കണ്ണം പോയാൽ പിന്നെ അവിടെ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ആകാശം പോയി. ഇങ്ങനെ പറയാമല്ലോ, ഏം പ്രാപ്തി നാശിക്കും തതോ അന്യ ദേഹോക്തതിശിക്ഷിത അവതിഷ്ഠത. പിന്നെന്താ ശേഷിക്കുന്നത്? നകിഞ്ചൻ അവതിഷ്ഠത. ചോദിക്കുന്നതിന്റെ താല്പര്യമാണ് ഉപാസനയും മറ്റുമല്ല, ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടല്ലേ. ഉപാസനയ്ക്ക് ആലംബം ആവശ്യമാണ് പറഞ്ഞിട്ടൊന്നുമില്ല. സ്ഥലഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നു, സ്ഥലഗ്രാമത്തെ ആശ്രയിക്കുന്നു, അതുപോലെ ഇവിടെ ഹൃദയദേശത്തെ ആശ്രയിക്കുന്നു. ശരീരം നശിച്ചാൽ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. അനിത്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടുള്ള ഉപാസന ഏവ അന്തേ വാസി വിശ്വത സാചാര്യോ ബ്രൂയാ തൻ മതിം അപനയൻ സബ്രൂയാ നാത്യജരയാദ്ജീജ്യതി നവധേനത്യഹന്യതേ യഥസ്തുത്യം ബ്രഹ്മപുരം അസ്മിൻ കാമാ സമാഹിത യശാത്മാ പഹൃതപാത്മാ ജരോ വിമൃതുർവിശോകോ വിജിഖത്സോ അഭിപാസ സത്യകാമ സത്യസങ്കല്പോ യഥാ ഹ്യവേഹ പ്രജാ അന്വാവിശന്തി യഥാനുശാസനം യം യം അന്തം അഭികാമാ ഭവന്തി യം ജനപദം യം ക്ഷേത്രഭാഗ തം തമേവ ഉപജീവന്തി ഏവം ദേവാസിധി ചോദിത സാചാര്യ ബ്രൂയാത് തൻ മതിം അപനയൻ. ആ ശിഷ്യന്റെ ബുദ്ധിയെ മാറ്റുന്നതിന് വേണ്ടി സമാധാനം അടുത്ത ആചാര്യൻ പറയുന്നു. ആ ചോദ്യങ്ങൾക്ക് കഥം പറയുന്നു. അസ്തി ദേഹസ്യ ജരയേതത് യഥോക്തം അന്തരാകാശാഖ്യം ബ്രഹ്മ യസ്മിൻ സർവസമാഹിതം നജീരി. പറയുന്നു ശരിയാണ്, ഈ ബ്രഹ്മപുരം എന്ന് പറയുന്ന ശരീരം നശിക്കുന്നു, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയം നശിക്കുന്നു, ആ ഹൃദയം കൊണ്ട് പരിച്ഛിന്നമായ മനസ്സ് നശിക്കുന്നു, ഇതെല്ലാം പറയാം. പക്ഷെ ആകാശം എന്ന പേര്, ആകാശോ വൈ നാമ എന്ന് പറയുന്ന ആ ബ്രഹ്മതത്വം, അസ്ഥിജരയാ ഇത് യഥോക്തം അന്തരാകാശാഖ്യം ബ്രഹ്മ, ഈ ശരീരത്തിന് നാശം വന്നു എന്ന് കരുതി യസ്മിൻ സർവം സമാഹിതം, അതിനെ ആശ്രയിച്ചാണ് സൂര്യചന്ദ്രന്മാരെല്ലാം സ്ഥിതി ചെയ്യുന്നത്, അതാണ് സർവവ്യാപകമായി ജഗത് അധിഷ്ഠാനമായിരിക്കുന്നത്. എന്നാ ജീരീതി അതിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ ഉപാസകൻ തന്റെ നാശത്തെ ഭയന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഉപാസനയൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ എല്ലാം തകരുന്നില്ലേ പറയുന്നു. എന്നാ ജീരീതി അതിന് പയോഹാനിയും മറ്റ് സംഭവിക്കുന്നില്ല. അദ്ദേഹം വന്ന വിക്രിയത, അതിന് വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ അസ്തി വധേന ശസ്ത്രാധിഘാതേന യഥന്യതെ, ഈ ശരീരത്തെ ആയുധം കൊണ്ട് മുറിപ്പെടുത്തിയതുകൊണ്ടോ നശിപ്പിച്ചതുകൊണ്ടോ ഈ അന്തരാകാശം നശിക്കുന്നില്ല. യഥാകാശം കിന്നു തത്വ വിസൂക്ഷ്മതരം, ആകാശത്തിനെ പോലും ഈ ബാഹ്യമായിരിക്കുന്ന ആകാശത്തെ പോലും നശിപ്പിക്കാൻ കഴിയുന്നില്ല. കിന്നു തത്വ വിസൂക്ഷ്മതരം, പിന്നീട് അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന അന്തരാകാശത്തിന്റെ കാര്യം പറയാനുണ്ടോ? അശബ്ദം അസ്പർശം ബ്രഹ്മ, അശബ്ദം അസ്പർശം എന്നെല്ലാം പറയുന്ന ഈ ബ്രഹ്മം ദേഹേന്ദ്രിയാദി ദോഷേർ ന സ്പൃശ്യത്തെ, ദേഹേന്ദ്രിയാദി ദോഷങ്ങളല്ലാതെ സ്പർശിക്കപ്പെടുന്നില്ല. കഥം ദേഹേന്ദ്രിയാദി ദോഷേർ ന സ്പൃശ്യത്തെ ഇത്യേതസ്മിൻ അവസരെ വക്തവ്യം പ്രാപ്തം തത് പ്രകൃതവ്യാസം ഗോമാഭൂതി എന്നുച്യത്തെ. പറയുന്നു ദേഹേന്ദ്രിയാദി ദോഷേർണ സ്പൃശ്യത, എന്തുകൊണ്ട്? വീണ്ടും അവിടെ ചോദിക്കും. ദേഹേന്ദ്രിയാദി ദോഷങ്ങൾ, ദേഹ ദോഷം എന്ന് പറയുന്ന എന്താണ്? വയോഹാനി തുടങ്ങിയ ദോഷങ്ങൾ, ജര ഇവിടെ പറഞ്ഞു, വലി വലുതാദി ലക്ഷണ നരയും ജരയും എല്ലാം, വലി ജര വലുത നര ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? യഥസ്മിൻ അവസര വക്തവ്യം പ്രാപ്തം, ഇവിടെ പറയേണ്ടതാണ് പക്ഷെ പറയുന്നില്ല. പ്രകൃത വ്യാസംഗമാകൂ, കാരണം വ്യതിചരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. ഉപാസനയിൽ ഈ സമയത്ത് എന്താണോ പറയുന്നത് അതിൽ നിന്നും മാറിപ്പോകാതിരിക്കാം. വിഷയം വ്യതിചലനം സംഭവിക്കുക, വ്യാസങ്ങൾ മാറി മനസ്സ് വേറെ ഒന്നിലേക്ക് പോകുന്നു. ഏകാഗ്രത വേണമെന്ന് ഉപാസനയിലേക്ക് നാനാ വിഷയങ്ങളിലേക്ക് മനസ്സ് കറങ്ങിപ്പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ആവശ്യമുള്ള കാര്യം മാത്രം പറയുന്നു എന്നർത്ഥം. ഇന്ദ്രവിചോചനാഖ്യായികായ ഉപദിഷ്ടാദ്ഭക്ഷ്യാമോ ഇതിഹ, ഈ പരമാത്മതത്വം ദേഹേന്ദ്രിയാദി ദോഷങ്ങളെ കൊണ്ട് ദുഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഇന്ദ്രവിരോചനന്റെ കഥ അടുത്ത് പറയും. അവിടെ അത് യുക്തിയുക്തം വ്യക്തമാക്കും എന്നാണ്. വേദസത്യം വിദിതം ബ്രഹ്മപുരം ബ്രഹ്മേശ്വരം ബ്രഹ്മപുരം ശരീരാഖ്യം ബ്രഹ്മപുരം ബ്രഹ്മ ഉപലക്ഷണാർത്ഥത്വ എന്ന് പറയുന്നു. സദ്രൂയ നാസ്തിജരേതീന ഏതസത്യം ബ്രഹ്മപുരം അസ്മിൻ കാമാഹ സമാഹിത പറയും. ഏത് സത്യം അവിധതം ബ്രഹ്മപുരം ബ്രഹ്മയുപുരം ബ്രഹ്മപുരം, ഇവിടെ ബ്രഹ്മം തന്നെ പുരമായി. ബ്രഹ്മപുരം എന്ന് ശരീരത്തെയും പറയാതല്ല, ഇവിടെ ബ്രഹ്മത്തെ തന്നെ പറയുന്നത് സത്യമാണ്. ശരീരാഖ്യന്ത് ബ്രഹ്മപുരം അത് വേറെയാണ്. ബ്രഹ്മ ഉപലക്ഷണാർത്ഥത്വ ഈ ശരീരമാകുന്ന ഈ ബ്രഹ്മപുരം ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിന്റെ ഉപയോഗം അതാണ്, ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടാണ്. ബ്രഹ്മ ഉപലക്ഷണാർത്ഥത്വ ശരീരത്തിലൂടെ ബ്രഹ്മത്തെ ഗ്രഹിക്കുക. ആ ബ്രഹ്മസൂത്രത്തെ ചർച്ച ചെയ്യും. ബ്രഹ്മം ഇത് ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നു, വലുതാക്കുന്നു, ശരീരത്തിൽ വികാരങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെല്ലാം കാരണമായിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം ബൃഹത്തായി ഈ ശരീരത്തെക്കാൾ ബൃഹത്തായിരിക്കും. ശരീരത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുള്ളത് ശരീരത്തിനേക്കാളും ബൃഹത്താണ്. അതാണ് ബ്രഹ്മം. ഈ ശരീരം ബ്രഹ്മത്തെ ബോധിക്കാനുള്ളതാണ്. ശരീര സ്വയം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതാണ്. ബ്രഹ്മ ഉപലക്ഷണാർത്ഥത്വ തത്വാനുള്ളതും ഇതാനുള്ളതാണെങ്കിലും അതിന് പ്രയോജനമുണ്ട്. എന്താണ് ഈ സത്യത്തിൽ അനുദം? അതിന്റെ ആവശ്യം എന്താണ്? സത്യം മാത്രം മതിയായിരുന്നല്ലോ. എന്തായാലും അനുദം സംഭവിച്ചു, അനുദത്തിന്റെ പ്രയോജനം എന്താണ്? സത്യത്തെ ബോധിക്കുക. അനുദത്തിലൂടെ സത്യത്തെ ബോധിക്കാൻ കഴിയത്തുള്ളു. സത്യം മാത്രമാണെങ്കിൽ പിന്നെ സത്യത്തെ ബോധിക്കാൻ ആരുടെ ആവശ്യം? രണ്ടാമതൊന്നില്ല, ബോധിക്കുന്നവന് ബോധ്യപ്പെടുന്നതും അങ്ങനെയില്ല. ഇവിടെ അങ്ങനെയല്ല, സത്യമുണ്ട് അനുദമുണ്ട്. അപ്പൊ അനുദത്തിനെന്താ ഉപയോഗം? സത്യത്തെ ബോധിക്കുക. വാചാരംഭണം വികാരവും നാമധേയം വിധിശ്രുതേഹി, ഇത് അനുദം തന്നെയാണ്. ഈ ശരീരം തുടങ്ങിയതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു വാചാരംഭണം വികാരം നാമധേയം വികാരി അനുദേവി ദേശിങ്കെ ബ്രഹ്മ ഉപലഭ്യതീ ബ്രഹ്മപുരവിപ്പിക്കും വ്യവഹാരികം. പറയുന്ന ഈ ശരീരം പൃഥ്വി തേജസ് എന്ന് പറഞ്ഞു സൃഷ്ടി, അതിന്റെ കാര്യമാണ് ദേഹസുഖം, ദേഹമാകുന്ന കാര്യമാണ്. അത് അനുദമാണ്, ഭൂതവികാരമാണ്. ആണെങ്കിലും ഇവിടെ ബ്രഹ്മ ഉപലഭ്യത ഈ ശരീരത്തിലിരുന്നു കൊണ്ടാണ് ബ്രഹ്മത്തെ ഉപലബ്ധമാക്കേണ്ടത്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടെന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലിരുന്നു. അങ്ങനെ ജാഗ്രതയിലേ ഉള്ളൂ ഈ ശരീരം. സ്വപ്ന സൃഷ്ടികളിൽ ഈ ശരീരമില്ല. ഇവിടെ ശരീരം എന്ന് പറയുന്നിടത്തന്നെ ജാഗ്രത നടക്കുന്നു. ദേഹത്തിന്റെ ബ്രഹ്മകുലത്തിലെ ബ്രഹ്മപരമിത്തം വ്യാവഹാരികം. അതുകൊണ്ട് ഇതിനെ ശരീരത്തിന്റെ പ്രാധാന്യം പറയുന്നു. ബ്രഹ്മകുലബ്ധിക്ക് ശരീരം കൂടിയ തീരു. സത്യം തു ബ്രഹ്മപുരം ഏതദേവ ബ്രഹ്മ. ഇനി ഇത് അസത്യമായ ബ്രഹ്മപുരം. സത്യമായ ബ്രഹ്മപുരം അത് ബ്രഹ്മം തന്നെ. തൂങ്ങി വാദിച്ചിട്ട് കാര്യമില്ല. ബ്രഹ്മപുരം നിത്യമാണോ അനിത്യമാണോ എന്ന് ചോദിക്കുന്നു. ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരത്തെയാണ് എടുക്കുന്നത്. ശബ്ദം എവിടെയും പ്രയോഗിക്കും. സർവശബ്ദം സർവബോധകം എന്നൊരു ന്യായമുണ്ട്. എല്ലാ ശബ്ദവും എല്ലാത്തിനെയും ബോധിപ്പിക്കുന്നു. എവിടെയും ഏത് ശബ്ദം പ്രയോഗിക്കും. ആണെങ്കിൽ ഈ ബ്രഹ്മപുരം എന്ന് പറയുന്ന ശരീരം, ബ്രഹ്മപുരം എന്ന് പറയുന്ന ആത്മാവ് രണ്ടിനെയും എടുക്കാം. പരബ്രഹ്മത്തെയും പറയാം. ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം. സർവവ്യവഹാരാസ്പദ ആ ബ്രഹ്മപുരം അത് സർവവ്യവഹാരത്തിനും ആസ്പദമാണ്. അസ്മിൻ പുണ്ഡരീക ഉപനിഷ്യതേ ബ്രഹ്മപുരി സർവേ കാമായ ബഹിർഭവദ്ധി പ്രാർത്ഥ്യതേ ഏ അസ്മിൻ നിയമിത സ്വാത്മനി സമാഹിത. എന്തിനാ ഈ യാഗങ്ങളും മറ്റും, എന്തിനാ ഒരുപാട് കാമനകൾ ഓരോ നേടാൻ വേണ്ടിയിട്ടല്ലേ പലതും ആഗ്രഹിക്കുന്നത്? ജീവൻ അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമില്ലെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? അപ്പോ അസ്മിൻ പുണ്ഡരീക ഉപനിഷ്യതേ ബ്രഹ്മ പുരേ പുണ്ഡരീകത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞ ബ്രഹ്മപുരം ബ്രഹ്മസ്വരൂപം സർവേകമായ ബഹിർഭവദ്ധി പ്രാർത്ഥ്യത അസ്മിൻസ്വാത്മനിസമായി പറഞ്ഞ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ്, എന്തെല്ലാം ഇച്ഛ കൊണ്ടാണ് സർവവും ചെയ്യുന്നത്? ആ കാമങ്ങൾ ബഹിർഭവദ്ധി പ്രാർത്ഥ്യത അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇന്ന ഇന്നെല്ലാം ചെയ്യണം, കർമ്മം ചെയ്യണം, കർമ്മത്തിന് ശേഷം സ്വർഗത്തിൽ പോകണം, ഉപാസന ചെയ്യണം, അത് കഴിഞ്ഞ് ദേവലോകത്തിൽ പോകണം, വൈകുണ്ഠത്തിൽ പോകണം, കൈലാസത്തിൽ പോകണം, ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ ഇരുന്നുണ്ട്, ഉപാസനകൾ അനുഷ്ഠിച്ച് ഫലങ്ങളെ ആഗ്രഹിക്കുന്നു. തേജസ്മിന്യവ സ്വാത്മനി സമാഹിത പറയുന്നു. അതെല്ലാം ഈ ഹൃദയാകാശത്തിൽ തന്നെ ഇരിക്കണം. ഇനി നിങ്ങൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് എന്തെങ്കിലും ഉപാസന ചെയ്ത് പോയി പ്രാപിക്കേണ്ടതല്ല. തേജസ്മിന്യവ സ്വാത്മനി സമാഹിത, അത് ഈ ഹൃദയാകാശത്തിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി ഇനി ഒന്നും ചെയ്തൊന്നും നേടേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞല്ലോ, ദ്യാവ പൃഥ്വി ദ്വിലോകം പൃഥ്വിലോകം, ഇതെല്ലാം ഈ ഹൃദയാകാശത്തിലാണ് ഇരിക്കുന്നത്. ഹൃദയാകാശമാണ് സർവാധാരമായിരിക്കുന്നത്. ഹൃദയാകാശത്തെ ആശ്രയിച്ച് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ഹൃദയാകാശത്തിനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഈ ആത്മാവിനുണ്ട്, പരമാത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ സർവകാമങ്ങളും ഈ പരമാത്മാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പരമാത്മാവ് നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനു കാമിക്കും? കാമനയാൽ പ്രേരിതമായി എന്ത് ചെയ്യണം എന്നതിന്റെ ആവശ്യമില്ലാന്ന്. അതഹ തത്വപ്രാപ്തിക്കായി അനുതിഷ്ഠത്തെ. അതുകൊണ്ട് ആ ഹൃദയസ്ഥിതനായ പരമാത്മപ്രാപ്തി നല്ല ഉപായമാണ് ചെയ്യേണ്ടത്. മറ്റു ഉപായങ്ങളൊന്നുമല്ല. ബാഹ്യവിഷയതൃഷ്ണ ത്യജത, ബാഹ്യവിഷയതൃഷ്ണകളെ ത്യജിക്കുക. കാരണം ഇവിടെ യാഗം ചെയ്തിട്ട് മരിച്ചതിന് ശേഷം വേറെ ലോകത്ത് പോയി സ്വർഗത്തെ അനുഭവിക്കാം, ആ തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കും. അത് ബാഹ്യവിഷയതൃഷ്ണ. എന്തുകൊണ്ട്? വിഷയം വാസ്തവത്തിൽ ആന്തരികമാണ്. അവിടെ തന്നെ സർവകാമങ്ങളുണ്ട്, അവിടെ സർവസുഖങ്ങളുണ്ട്, നിത്യപ്രാപ്തമാണ് യേശാത്മാ ഭഗവാൻ സ്വരൂപം. അങ്ങനെ നിത്യപ്രാപ്തമായിരിക്കുന്ന ആത്മാവാണ് നിങ്ങളുടെ സ്വരൂപം എന്ന് ആചാര്യൻ അന്തേവാസികളോട് പറയുന്നു. അവിടെയാണ് സർവകാമങ്ങളും അന്തർഭവിച്ചിരിക്കുന്നത്. അല്ലാതിന്റെ പ്രാപ്തി അതിനു വേണ്ടി ഉപാസിക്കുക, അല്ലെങ്കിൽ അതിനെ സ്വസ്വരൂപമായി ഉപാസിക്കുക. യേശാത്മാ ഭവത സ്വരൂപം എന്ന് പറയുമ്പോൾ അതിനെ സ്വരൂപമായി ഉപാസിക്കുക, ആത്മാവ്. അതും ജാഗ്രതമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. ശുണിതത്വത്തിൽ ലക്ഷണം എന്താണ്? ഈ ആന്തരികമായിരിക്കുന്ന ആകാശത്തിന്റെ പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? അത് പറയുന്നു, അപഹതപാത്മാപകത്തപാത്മാവിചരോ വിമൃത്തർ വിശോകോ വിജിഖസോ വിപാസ സത്യകാമസത്യസങ്കല്പോ. ഇത് ഭാഷകാരൻ പല ഭാഗത്തും ഉദ്ധരിക്കുന്നതാണ്. ശുണിതത്വ ലക്ഷണം, ആത്മലക്ഷണം പറയുകയാണ്. ലക്ഷണം എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളം, ഇതാണ് ലക്ഷണം. എന്താണ് അപഹതപാത്മ? പാപരഹിതമായതാണ് അപഹത പാപ ധർമാധർമാ അപഹത പാപ. പാപപുണ്യങ്ങളെല്ലാം ഏതൊരു പരമാത്മ സ്വരൂപത്തിൽ നിന്നാണോ നിവർത്തിച്ചിരിക്കുന്നതാണ് അപഹതപാത്മ. ഏതൊരു ഹൃദയാകാശത്തിൽ നിന്നാണോ പാപപുണ്യങ്ങളെല്ലാം ഇല്ലാതായി. കാരണം തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ശരി, ഉപാസനയെ സംബന്ധിച്ച് രണ്ടിനും തത്വത്തെ നിർദ്ദേശിക്കുന്ന ഒരുപോലെ. അവിടെ തത്വത്തെ നിർദ്ദേശിക്കുന്ന ഉപാസന ചെയ്യുന്നവൻ വാസ്തവത്തിൽ ആ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ധർമാധർമ്മങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, പുണ്യപാപങ്ങളെ ആഗ്രഹിച്ചു. പാപത്തെ ആഗ്രഹിക്കുന്ന വെച്ചാൽ പാപത്തെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും പുണ്യത്തെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അതാണ് ധർമാധർമ്മ ഉപാസന ചെയ്യുന്നത്. ഉപാസകൻ ആഗ്രഹിക്കുന്നു ഞാൻ പുണ്യം ചെയ്ത് ഉപാസന നേടും. അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപാസനയിലൂടെ പുണ്യത്തെ വർദ്ധിപ്പിക്കുക, പുണ്യത്തിലൂടെ ഉപാസനയെ ദൃഢമാക്കുക. ഇതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിനുവേണ്ടി ഉപാസകൻ ശ്രമിക്കുന്നു. ഉപാസനയുടെ ഫലമായിട്ട് പുണ്യവൃദ്ധി, പുണ്യവൃദ്ധിയുണ്ട് ഉപാസനയിൽ. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ്, ഏതൊരു ഹൃദയ ആകാശത്തെയാണോ ഉപാസിക്കുന്നത് അവിടെ പുണ്യ അപുണ്യങ്ങൾക്ക് സ്ഥാനമില്ല. അഭഗത പാത്മ, പിന്നെ എവിടെയാ പുണ്യത്തെ സമ്പാദിക്കേണ്ടത്? അത് സ്വയം ഫലസ്വരൂപമാണ്, അതുകൊണ്ട് പിന്നെ എന്ത് ഫലമാണ് അവിടെ നേടേണ്ടത്? അതൊന്നുമില്ല. അതിന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപഹത പാത്മ. രണ്ടിന് ഉപകരിക്കത്തരത്തിലാണ്, ഉപാസനയ്ക്കും തത്വനിഷ്ഠയ്ക്കും തത്വജ്ഞാനത്തിനും ഉപകരിക്കത്തരത്തിലാണ്. യഥാ വിജരോ വിഗത ജ്വരോ വിമൃത്തിസ്ഥ, അവിടെ ജ്വരാദി ജരാദികളില്ല, വിമൃത്തിസ്ഥ രോഗങ്ങളില്ല, മരണമില്ല, അങ്ങനെയുള്ള യാതൊന്നും വികാരങ്ങളൊന്നും അവിടെ ഇല്ല. അപഹത പാത്മാവായിരിക്കുന്നു, പാപരഹിതമായിരിക്കുന്നു, പുണ്യാപുണ്യങ്ങളില്ലാതെ. പിന്നെ അവിടെ അതിനുവേണ്ടി എവിടെയായി പുണ്യത്തെ സഞ്ചരിക്കുന്നു? ഉപാസകൻ ഉപാസനയിലൂടെ പുണ്യത്തെ നേടുന്നവിടെ.